Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. The title is Saddarshanam Satsanga, presented by Sri Nochur Venkatraman. Thank you. Om Namah Shivaya.
Om Namah Paramarishibhyo Namah Paramarishibhyo. ഹരി ഓന്നാതിമധ്യം കരചരണം നാമഗോത്രം നൂത്രം നോ ജാതിർന്നൈവ വർണ്ണാനഭവതി പുരുഷോ നാനപുംസം നീ നാകാരം നൈവ കാരം നഹി ജനിമരണം നാസ്തി പുണ്യം ന പാപം തത്വം നോ തത്വമേകം സഹജ സമരസം സദ്ഗുരും തം നമാമി സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ഠാന്തേ വസദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈഃ ആചാര്യേന്ദ്രം കരകളിത ചിന്മുദ്രമാനന്ദമൂർത്തിം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീഡേ വേദാന്താർത്ഥവിഭാസകായേതയേ ശാന്തായ സന്യാസിനേ നാനാവാദിനഗേന്ദ്രസംഘഭവയേ യോഗീന്ദ്രവന്ദ്യായ ച മോഹധ്വാന്തദിവാകരായ ഭഗവത്പാദാഭിദാം ബിഭ്രദേ തസ്മൈ ഭാഷ്യകൃതേ നമോസ്തു സതതം പൂർണായ ബോധാത്മനേ അപാര സച്ചിത് സുഖവാരിരാശേ യസ്യോർമി മാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി ദേഹം മൃണ്മയവജ്ജടാത്മകമഹം ബുദ്ധിർന തസ്യാസ്തിത്വ നാഹം തത്തദ്ഭാവസുക്തിസമയേ സിദ്ധാത്മസദ്ഭാവതഃ കോഹം ഭാവയുതഃ കുതോ വരധിയാ ദൃഷ്ട്വാത്മനിഷ്ഠാത്മനാം സോഹം സ്ഫൂർത്തിതയാം അരുണാചലശിവഃ പൂർണോ വിഭാതി സ്വയം കരുണാപൂർണസുധബ്ധേ കപളിതഘനവിശ്വരൂപാ കിരണാവല്യാ അരുണാചല പരമാത്മൻ അരുണോഭവ ചിത്തകഞ്ചസുവികാസായ ത്വയി അരുണാചല സർവം ഭൂത്വാ സ്ഥിത്വാ പ്രലീനമേതച്ചിത്രം ഹൃദ്യഹമിത്യാത്മതയാ നൃത്യസി ഭോസ്തേ വദന്തി ഹൃദയം നാമ അഹമിതി കുത ആയാതീത്യന്വിഷ്യാന്തഃ പ്രവിഷ്ടയാത്യമലധിയാ അവഗമ്യസ്വം രൂപം ശാമ്യത്യരുണാചല ത്വയി നദീവാബ്ധൌ ത്യക്ത്വാ വിഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസാന്തസ്ത്വാം ധ്യായൻ പശ്യതി യോഗീ ദീതിതിമരുണാചലത്വയി മഹീയം തേ ത്വയ്യർപ്പിതമനസാ ത്വാം പശ്യൻ സർവം തവാകൃതിതയാ സതതം ഭജതേ അനന്യപ്രീത്യാ സജയത്യരുണാചലത്വയി സുഖേ മഗ്നഃ ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹ്യഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി ഹൃദി വിഷമനസാ സ്വം ചിന്വതാ മജ്ജതാ വാ പവനചലനരോധാത് ആത്മനിഷ്ഠോ ഭവത്വം ഹരിഃ ഓം. ഇന്നലെ ഭഗവത്ഗീത പറയുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു അനുസ്യൂതം നമ്മളുടെ ഉള്ളിലുള്ള ഒരു അന്വേഷണം ഉണ്ട്, സുഖാന്വേഷണം, സുഖത്തിനായിട്ടുള്ള അന്വേഷണം, പരിപൂർണ തൃപ്തിക്കായിട്ടുള്ള അന്വേഷണം എപ്പോഴും ഓരോരുത്തരുടെ ഉള്ളിലുമുണ്ട്. ഇത് വെച്ചുകൊണ്ടാണ് മനുഷ്യൻ എല്ലാം കണ്ടുപിടിച്ചിട്ടുള്ളത്. ഭൗതിക പദാർത്ഥങ്ങളും കലകളും എല്ലാം ഈ ആന്തരികമായ സുഖത്തിന് വേണ്ടി ഉള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. പക്ഷെ അതൊക്കെ കുറെ കഴിയുമ്പോൾ മതിയായി പോകുന്നു. നമ്മളെ അറിയാതെ നമ്മളുടെ ഉള്ളില് ഉള്ള ശക്തി ഓരോന്നായിട്ട് തള്ളി നീക്കും. തള്ളി നീക്കുമ്പോൾ നമ്മൾ എന്തു പറയും എന്ന് വെച്ചാൽ ബോറടിച്ചു എന്ന് പറയും. വിരസത, അതായത് അത് മതിയായി. ഇതിന് എല്ലാ പദാർത്ഥങ്ങളെയും തള്ളി നീക്കും, എല്ലാം തള്ളി നീക്കും. എന്നിട്ട് എന്തിനോ ഒന്ന് ശാശ്വതമായ ഒരു സുഖത്തിന് വേണ്ടി അന്വേഷിക്കുകയാണ്. ഈ അന്വേഷണത്തിലാണ് വേദാന്തശാസ്ത്രം മുഴുവൻ പ്രവർത്തിക്കുന്നത്. ഉപനിഷത്തുകളും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും ഒക്കെ ഉപനിഷത്തുകളുടെ അർത്ഥം പറയാനായിട്ടാണ് ഭഗവത്ഗീത വന്നത്. ഗീതാഭാഷ്യം ചെയ്ത് ശ്രീശങ്കർ ഭഗവത്പാദര് ഗീതയ്ക്കും ഉപനിഷത്തിനും ബ്രഹ്മസൂത്രത്തിനും ഒക്കെ അർത്ഥം എഴുതി ഈ സത്യം ഒരുമാതിരി പ്രകാശിപ്പിച്ച് ഒരു ഫൗണ്ടേഷൻ, യുക്തിയുടെ ഫൗണ്ടേഷനിൽ നിർത്തി. ശ്രുതി, യുക്തി, അനുഭവം. ആചാര്യസ്വാമികൾ സ്തോത്രകൃതികൾ എഴുതി, പ്രകരണ ഗ്രന്ഥങ്ങൾ എഴുതി, ഉപനിഷത്തുകൾക്കും ഭഗവത്ഗീതയ്ക്കും ബ്രഹ്മസൂത്രത്തിനും ഭാഷ്യമെഴുതി. അതിൽ ഈ പ്രകരണ ഗ്രന്ഥങ്ങളിലാണ് ആചാര്യസ്വാമികളുടെ സ്വാനുഭവം നമുക്ക് കാണാൻ പറ്റുക. സൂത്രഭാഷ്യങ്ങളിലൊക്കെ ഒരു തീസിസ് പോലെ എഴുതും, ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുന്ന പോലെ എഴുതും. പക്ഷേ മനീഷാ പഞ്ചകത്തിൽ ആചാര്യസ്വാമികൾ ഇത്യേഷാ മനീഷാ മമ എന്ന്, ഇതെന്റെ അനുഭവമാണ്, ഇതെന്റെ തീരുമാനമാണ്. അതൊക്കെ പ്രകരണ ഗ്രന്ഥങ്ങളുടെ സ്വാനുഭൂതി, തന്റെ അനുഭവത്തിനെ പറയുന്നു. അതൊക്കെ നോക്കിയാൽ എല്ലാത്തിനെയും ചുരുക്കം, ഇന്നലെ പറഞ്ഞ പോലെ സുഖത്തിനെ തന്നിൽ കണ്ടെത്താം. ലോകം മുഴുവൻ അന്വേഷിച്ച് അവസാനം തന്റെ സ്വരൂപത്തിനെ അന്വേഷിച്ചു തുടങ്ങുന്നു. താൻ ആരാണ്, തന്റെ സ്വരൂപം എന്താണ്? ഇത് പ്രകരണ ഗ്രന്ഥങ്ങളിലൊക്കെ ആചാര്യസ്വാമികളുടെ ഗ്രന്ഥങ്ങളിലും ഒക്കെ കാണാം. അതാത് സമയത്തിനനുസരിച്ച് ഈശ്വരൻ ഈ ബ്രഹ്മവിദ്യയെ പ്രകാശിപ്പിക്കും എന്നാണ്. സൃഷ്ടി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് പ്രകാശിപ്പിച്ചു കഴിഞ്ഞു. പുതിയതായിട്ട് ആരും കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ക്രിയേഷൻ തന്നെ നടന്നിരിക്കുന്നത് ഈ ജ്ഞാനത്തിന്റെ തപസ്സിന്റെ മേലെയാണെന്നാണ്. ജ്ഞാന തപസ്സിലാണ് സൃഷ്ടിയെ നടന്നിരിക്കുന്നത്. അപ്പൊ പുതിയതായിട്ട് ഇവിടെ ഒന്നും കണ്ടുപിടിക്കാനില്ല, പക്ഷെ പുതിയതായിട്ട് ഞാൻ കണ്ടെത്തണം, പുതിയതായിട്ട് ഓരോരുത്തരും കണ്ടെത്തണം. ഇറ്റ്സ് ഓൾറെഡി റിവീൽഡ്. പക്ഷെ പുതിയതായിട്ട് ഓരോരുത്തരുടെ ഹൃദയത്തിലും അതിന്റെ ആ റിവലേഷൻ, അനുഭൂതി ഏർപ്പെടണം, അത്രയേ ഉള്ളൂ. എന്നാലും ഓരോ കാലത്തില് ഈ വിദ്യ ഒന്ന് തെളിച്ചു തരാനായിട്ട് ഭഗവാൻ തന്നെ ഏതെങ്കിലും ഭാവത്തിൽ പ്രകാശിക്കും. ഈ ജ്ഞാനത്തിനെ ഒന്ന് പ്രകാശിപ്പിച്ചു തരാനായിട്ട് നമുക്ക് അതിനെ ഭഗവാന്റെ ജ്ഞാനകലാവതാരം എന്ന് വേണം നമ്മൾ പറയാൻ. കൃഷ്ണാവതാരം ജ്ഞാനകല മാത്രമല്ല, കൃഷ്ണാവതാരത്തിലൊക്കെ എല്ലാം ഉണ്ട്. പക്ഷേ ജ്ഞാനകല എന്ന് പറഞ്ഞാൽ അവര് ജ്ഞാനത്തിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടി മാത്രം വരുന്നവരാണ്. അവർക്ക് വേറെ ജോലിയൊന്നും ഉണ്ടാവില്ല. ആത്മവിദ്യയെ, ആത്മസാക്ഷാത്കാരത്തിനുള്ള വഴിയെ പ്രകാശിപ്പിക്കാനായിട്ട് മാത്രം അവർ, വേറെ ഒരു വിധത്തിലുള്ള സിദ്ധി പ്രകാശ പ്രകടനത്തിലോ വ്യവഹാരത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയോ ഒന്നും ചെയ്യില്ല. ധർമ്മം പോലും പറയില്ല. അവർക്ക് ഒരേ ഒരു ജോലിയേ ഉള്ളൂ, ഇവിടെ ഈ ജീവന് ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള മാർഗം തെളിച്ചു തരാം. അങ്ങനെ ആദിശങ്കര ഭഗവത്പാദർക്ക് ശേഷം, അനേകായിര വർഷങ്ങൾക്ക് ശേഷം, അത്രയും പ്രഭാവത്തോടുകൂടെ, പക്ഷേ ആചാര്യസ്വാമികളുടെ ഭാഷ്യമോ ശാസ്ത്രവിദ്യയോ ഒന്നും ആവശ്യമില്ല ഈ കാലത്തേക്ക്. ഈ കാലത്തേക്ക് വേണ്ടത് നമുക്ക് എന്താ, ഡയറക്റ്റ് ആയിട്ട് സത്യത്തിലേക്ക് പോവാൻ ഉള്ള മാർഗം വേണം. ആർക്ക്? എല്ലാവർക്കുമല്ല, ബ്രഹ്മവിദ്യ എല്ലാവർക്കും ഉള്ളതല്ല, അതിന് തയ്യാറായിട്ടുള്ളവർക്ക്, അതിന് പക്വതയുള്ളവർക്ക്. അങ്ങനെയുള്ളവർക്ക് വഴി തെളിച്ചു തരാനായിട്ട് അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു ആവിർഭാവം, ആവിർഭാവം എന്നേ പറയാൻ പറ്റുള്ളൂ നമുക്കൊരു പ്രകാശനം, ഒരു ജ്ഞാനപ്രകാശനം. ഒരു വ്യക്തിയുടെ ജനനമല്ലാതെ, അതൊരു ജ്ഞാനത്തിന് ജനനം. കാരണം വ്യക്തിയുടെ ജനനമായിട്ട് ഒരു സംഭവവും ആ ജീവിതത്തിൽ പറയാനില്ല. അത്ഭുതമായിട്ടുള്ള ഒരു വൈഭവമായിരുന്നു ഭഗവാൻ രമണ മഹർഷി. 1896 ഭഗവാൻ ജനിച്ചു. എനിക്ക് ഈ ഡേറ്റ് ഒന്നും ഓർമ്മയുണ്ടാവില്ല. 79 ആണ് ഭഗവാന്റെ ജനനം. 1879 ആർദ്രദർശന സമയം, ആർദ്രദർശന ദിവസം, പുനർവസു നക്ഷത്രം. നമുക്ക് ആ ജനനമോ ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. അവിടെ നമ്മളിപ്പോ പറയാൻ പോകുന്ന ഈ വിദ്യയുടെ ഒരു പശ്ചാത്തലമാണ് ഞാൻ ഇപ്പൊ പറയണത്. രമണ മഹർഷി ജനിച്ചത് തിരുച്ചുഴി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്, തമിഴ്നാട്ടില്, രാമനാഥപുരം ഡിസ്ട്രിക്ട്. മധുരയിൽ നിന്ന് ഒരു 50-60 കിലോമീറ്റർ. ഏകദേശം 10-16 വയസ്സ് വരെ മഹർഷിയില് ആധ്യാത്മികമായിട്ടുള്ള വാഞ്ചയോ അന്വേഷണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് യാതൊരു കണ്ടീഷൻസും ആ ശരീരത്തിലോ ആ മനസ്സിലോ ഉണ്ടായിരുന്നില്ല. ആധ്യാത്മികമായിട്ടോ റിലീജിയസ് ആയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്പലത്തിൽ പോവും, എന്തിനാന്ന് വെച്ചാൽ കളിക്കാനായിട്ട് പോവും, ഇത്രയേ ഉള്ളൂ. തിരിച്ചുഴിയിൽ നിന്ന് ഒരു 10 വയസ്സോടെ മധുരയിലേക്ക് വന്നു. മധുരയിലായിരുന്നു താമസം, ചെറിയച്ഛന്റെ വീട്ടില്. അപ്പോ മധുര മീനാക്ഷി അമ്പലത്തിന്റെ അടുത്ത് തന്നെയാ വീട്. ഇപ്പൊ ആ വീടൊക്കെ ആശ്രമം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവിടെ അമ്പലത്തിൽ കളിക്കാനായിട്ട് കൂട്ടുകാരുടെ കൂടെ കളിക്കാനായിട്ട് പോകും. അല്ലാതെ അമ്പലത്തിൽ തൊഴാനൊന്നുമല്ല. കുട്ടികൾക്ക് എന്ത് തൊഴലും ഭക്തിയും ഒക്കെ സാധാരണ കുട്ടികൾക്ക് അതേപോലെയുള്ള ഭാവമേ പുറമേക്കുണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ ശിവപൂജയുണ്ട്, വെറുതെ ഒന്ന് നിന്ന് തൊഴുന്നല്ലാതെ ഭക്തിയോ ഈശ്വരനെ സാക്ഷാത്കാരം ചെയ്യണമെന്നോ യാതൊന്നും അറിഞ്ഞിരുന്നില്ല. മഹർഷി തന്നെ പിന്നീട് പറഞ്ഞിരുന്നു, ഈശ്വരൻ എന്ന് വെച്ചാൽ എനിക്ക് ശിവൻ വിഷ്ണു എന്നൊക്കെ അറിയുന്നല്ലാതെ ഉപനിഷത്തൊന്നോ ബ്രഹ്മമെന്നോ ഈ വാക്കുകളൊന്നും കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഇത്തരം വാക്കുകളൊന്നും തന്നെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ലോകം മായയാണെന്നോ ഇത് അനിത്യമാണെന്നോ ഇതിനൊക്കെ ഉപേക്ഷിച്ച് സന്യാസം എടുക്കണമെന്നോ സാക്ഷാത്കാരം നേടണമെന്നോ യാതൊന്നും ആലോചിച്ചിരുന്നതേ ഇല്ല എന്നാണ് പുറമേക്ക്. ഒരേ ഒരു ഫിനോമിനം, ഒരു അത്ഭുതം അദ്ദേഹത്തിന്റെ ജീവിതത്തില് പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ തോന്നും. എന്താന്ന് വെച്ചാൽ ഉറക്കം, കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. എല്ലാവർക്കും അങ്ങനെയാണല്ലോ. പക്ഷെ അതുപോലെയല്ല കുട്ടികൾ. എന്ത് ചെയ്യും അത്ര, ഈ കൂട്ടുകാർക്കൊക്കെ ഇദ്ദേഹത്തിന്റെ ഈ സ്വഭാവം അറിയാം. കളിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ കുറുമ്പ് കാണിക്കും. അപ്പൊ ഒന്നും ഇദ്ദേഹത്തിനോട് എതിരിടാൻ കുട്ടികൾക്കൊന്നും ധൈര്യം ഉണ്ടാവില്ല. പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ എഴുന്നേൽപ്പിച്ച് ഗ്രൗണ്ട് മുഴുവൻ നടത്തിച്ച് അടിച്ച് ഒക്കെ ചെയ്താലും അറിയില്ല എന്നാണ്. വീണ്ടും കൊണ്ടുവന്ന് കിടത്തിയാൽ രാവിലെ എഴുന്നേറ്റ അതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയില്ല. ഇത് ഉറക്കത്തിൽ എഴുന്നേൽപ്പിച്ച് നടത്തിച്ചതോ യാതൊന്നും അറിയില്ല. പക്ഷെ ആ സമയത്തൊന്നും ഇത് ഒരു സാധാരണ ഒരു പതിവിൽ കൂടുതൽ ആഴമുള്ള ഒരു ഉറക്കമായിട്ട് മാത്രമേ കണ്ടിരുന്നുള്ളൂ. നമ്മളുടെ ഒക്കെ ഉറക്കം അങ്ങനെയാണ്. ഉറക്കത്തിനും ആത്മസമാധിക്കും വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളുടെ ഉറക്കം എന്തുകൊണ്ട് ജ്ഞാനപ്രകാശം ആവണില്ല എന്ന് വെച്ചാൽ വാസനയോടുകൂടെ മനസ്സിലയിക്കണം. അതുകൊണ്ട് വാസനയോടുകൂടെ പൊന്തിവിടണം. ഇപ്പൊ ശങ്കരമഠങ്ങളിലൊക്കെ ഒരു സമ്പ്രദായമുണ്ട്, ഈ യതികൾ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോ ദീപാരാധന കാണിച്ച് നമസ്കരിക്കുക. കൈലാസ ദർശനം എന്നാണ് പറയുക അതിന്. എന്താ അതിന് കാരണം എന്ന് വെച്ചാൽ, വാസനയില്ലാത്ത മനുഷ്യൻ, ജ്ഞാനപ്രകാശമുള്ള മനുഷ്യൻ ഉറങ്ങുമ്പോ ആത്മ അനുഭൂതിയിൽ തന്നെയായിരിക്കണത്. അത് ഇരുട്ടിലുള്ള ലയമല്ല, പ്രകാശത്തിലുള്ള ലയമാണ്. അപ്പൊ രാവിലെ എഴുന്നേക്കുമ്പോഴോ സമാധിയിൽ നിന്നുള്ള ഉണർവാണ്. വാസനയുള്ള മനുഷ്യന്റെ ഉറക്കവും വാസനയില്ലാത്ത മനുഷ്യന്റെ ഉറക്കവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉറക്കം തന്നെ അനുഭൂതി, സമാധി അനുഭവം തന്നെയാണ് ജ്ഞാനികൾക്ക്. അതാണ് നിദ്രാ സമാധിസ്ഥിതി എന്ന് ആചാര്യസ്വാമികൾ പറയണം. നിദ്രാ സമാധിസ്ഥിതി, ആർക്ക് വാസനാശൂന്യമായി കഴിഞ്ഞോ ചിത്തം, ആത്മാനുഭവം തെളിഞ്ഞു കഴിഞ്ഞോ, അയാൾ ഉറങ്ങുമ്പോ ഉറക്കം പോലും സമാധിയാണ്. ഇത് പക്ഷെ ആരും അങ്ങനെയൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല മഹർഷിയുടെ കാര്യത്തില്. അദ്ദേഹത്തിന്റെ പേര് വെങ്കട്രാമൻ എന്നായിരുന്നു. മധുരയിൽ പഠിക്കുന്ന 16 വയസ്സ് വരെ ബാഹ്യമായിട്ട് ഈ തന്റെ ആന്തര അനുഭൂതിയുടെ പ്രകടനം ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ചെറിയച്ഛൻ ഒരു തീർത്ഥയാത്രയൊക്കെ പോയിട്ട് വീട്ടിലേക്ക് വന്നു. തീർത്ഥയാത്ര പോയി വീട്ടിൽ വന്നപ്പോ കുട്ടി ചോദിച്ചു, എവിടുന്നാ വരണതെന്ന് ചോദിച്ചു. വളരെ കാഷ്വലായിട്ട്, എവിടുന്നാ വരണത്, ഇങ്ങെന്ത് പറയൾ. ഉടനെ ആ ബന്ധു പറഞ്ഞു, അരുണാചലം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാതെ പറഞ്ഞു അത്ര, അരുണാചലം. ആ ശബ്ദം ഈ കുട്ടിയെ ബാഹ്യപ്രജ്ഞയൊക്കെ അറ്റുപോയി. നിശ്ചലമായിട്ട് നിന്നു, മനസ്സ് നിശ്ചലമായിട്ട് നിന്നു, ബുദ്ധി ചലിക്കാതെ നിന്നു, പ്രപഞ്ചം മുഴുവൻ നിശ്ചലമായി. കുറച്ചു നേരത്തേക്ക് താൻ ഈ ലോകത്തെ അല്ല എന്നുള്ള മട്ടില് അനങ്ങാതെ നിന്നു. പിന്നെ ഒന്ന് ബാഹ്യപ്രജ്ഞ വന്നതും ചോദിച്ചു, അതെവിടെയാത്, അരുണാചലോ അതെവിടെയാത് എന്ന് ചോദിച്ചു അത്രേ. അപ്പൊ ആ ബന്ധു പറഞ്ഞു, ഇതുപോലും അറിയില്ല തനിക്ക്, അരുണാചലം തിരുവണ്ണാമല, അത് വലിയ ശിവക്ഷേത്രമാണ്, ഇത് അറിയില്ലേ എന്ന് ചോദിച്ചു. ആ കേട്ട ഉടനെ ഒന്ന് മനസ്സിങ്ങനെ തണുത്തു. എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ പോലും അറിയാതെ ഹൃദയത്തിൽ എവിടെയോ ഈ നാമം ധ്വനിച്ചുകൊണ്ടിരുന്നു എന്നാണ്, അരുണാചലം. ഇതൊക്കെ അദ്ദേഹം തന്നെ പിന്നീട് തമിഴ് പാട്ടുകളിൽ പറയുന്നുണ്ട്. നമ്മൾ വേറെ ബയോഗ്രഫി ഒന്നും നോക്കേ വേണ്ട. അരിവരും ഗിരിയന അമർതരും അമ്മ അതിശയം ഇതൻ ശയൽ അരിവരിതാർക്കും അരിവരു ശിരുവയതു മുതൽ അരുണാചലം മികപ്പെരിതന അറിവിനിലങ്ക് അരികിലൻ അതൻ പൊരുൾ അത് തിരുവണ്ണാമലയന ഒരുവരാൾ അറിവുറപ്പെറ്റും അറിവിനെ മരുളുരു തരുകിനിലീർക്ക് അരുകുറുമയമിത് അചലമാക്കണ്ടേ. അരുണാചലത്തിന്റെ വൈഭവത്തിന് പറയുമ്പോൾ ഇതിന്റെ അർത്ഥം ഞാൻ പിന്നെ പറയാം. സൂക്ഷ്മം ഇതാണ്, ഞാൻ കേട്ടു എന്നാണ്. ഉള്ളിൽ എവിടെയോ ഈ നാമം തന്നെ പോലും അറിയാതെ ധ്വനിച്ചിരുന്നു. അത് ഈ ലോകത്തിലുള്ളതാണെന്നോ ഒരു സ്ഥലമാണെന്നോ ഒന്നും ധരിച്ചിരുന്നില്ല. അതിന്റെ ഏതോ വൈഭവം ഉള്ളിൽ പ്രകാശിച്ചിരുന്നു, അത്രയേ ഉള്ളൂ. ഈ ബന്ധുവിൽ നിന്നാണ് അത് തിരുവണ്ണാമലയന അറിവുറപ്പെറ്റും. അത് തിരുവണ്ണാമലയാണെന്ന് കേട്ടത്, അതൊരു സ്ഥലമാണെന്ന് കേട്ടു എന്ന് ആ ഒരു അനുഭൂതി അതോടെ പോയി. കുറച്ചു നേരത്തേക്ക് അങ്ങനെ നിന്നു പോയി. ഇതാണ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അരുണോദയം പോലെ. അത് കഴിഞ്ഞ അടുത്ത ഒരു അനുഭവം ഉണ്ടായത്, തമിഴിലുള്ള പെരിയ പുരാണം പുസ്തകം പഠിച്ചു. 63 നായന്മാരുടെ കഥകൾ, ഭക്തന്മാരുടെ കഥകൾ, അവരുടെ ഭക്തിയെക്കുറിച്ചും അവരുടെ ഭഗവത് അനുഭൂതി, ശിവാനുഭവത്തിനെ കുറിച്ചും, കോൺക്രീറ്റ് ആയിട്ട് ഫിസിക്കൽ പ്ലെയിൻ, ഭൗതിക മണ്ഡലത്തിലുള്ള ഈശ്വരാനുഭവം, അത് കണ്ട് ഹൃദയം ഒരുങ്ങി, ഇങ്ങനെ ഒരു ഭക്തി സാധ്യമാണോ? അതിൽ ആരോ ആയിട്ട് താൻ ഐഡന്റിഫൈ ചെയ്തു എന്നാണ്, താതാത്മ്യം പ്രാപിച്ചു. അതിനുശേഷം മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയിട്ട് മീനാക്ഷിയുടെ മുമ്പിലോ സുന്ദരേശ്വരന്റെ മുമ്പിലോ ചെന്ന് നിന്ന് ഈ 63 നായന്മാരെ പോലെ തനിക്ക് ഭക്തി വരണം എന്നൊക്കെ പ്രാർത്ഥിച്ചിരുന്നു അത്രേ. കണ്ണിന്ന് ഇങ്ങനെ അശ്രു ഇങ്ങനെ ഒഴുകും. ആ കണ്ണീർ എവിടുന്നാ വരണത് എന്ന് പോലും തനിക്കറിയാതെ ഒഴുകിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഇങ്ങനെ കടന്നുപോയി. ഇതൊക്കെ കഴിഞ്ഞ ഒരു ദിവസം ചെറിയച്ഛന്റെ വീട്ടില് അപ്സ്റ്റെയറില് വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മരണഭീതി, മരണഭയം ഈ കുട്ടിയിലുണ്ടായി. താൻ മരിക്കാൻ പോണു. അത് ഭയം എന്ന് വെച്ചാൽ ആക്ച്വലി ഡെത്ത് വാസ് ദേർ. മഹർഷി തന്നെ പറയുന്നു, മരണം എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നാണ്. മൃത്യു എന്റെ മുമ്പിൽ നിൽക്കണു, മരണം എന്റെ മുമ്പിൽ നിൽക്കണു. മരണത്തിനെ ഞാൻ കണ്ടു, മരണഭയം എന്റെ മുമ്പിൽ ഞാൻ കണ്ടു. നമ്മൾ ഭയം വന്നാൽ ഉടനെ എന്ത് ചെയ്യും? എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവും അല്ലെ? ആ ഭയത്തിന് എന്തെങ്കിലും ഒരു കർമ്മം ഉണ്ടാവും. പക്ഷെ യാതൊരു വിധത്തിലും ആ വികാരത്തിലൊന്നും പ്രവർത്തിക്കാതെ ആ മരണഭയം വന്നപ്പോ മരണം എന്താ എന്നൊന്ന് നോക്കണം. നിങ്ങൾ ഇന്ന് രമണാശ്രമത്തിൽ പോയാൽ അവിടെ വലിയ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് മഹർഷിയുടെ വാക്കിൽ തന്നെ ഈ അനുഭവത്തിനെ കുറിച്ച്, ഈ മരണാനുഭവം. മരണം വന്നു, ഈ ശരീരം ഇതാ മരിക്കാൻ പോണു. നീണ്ടു നിവർന്ന് കിടന്നു, നീണ്ടു നിവർന്ന് കിടന്ന് കൈ അനക്കാതെ പിടിച്ചു, വായ അടച്ചു പിടിച്ചു, ഒരു ശബ്ദവും പുറത്തു വരാതെ ശ്വാസം അടക്കി പിടിച്ച് മരണം ശരിക്കും അനുഭവിച്ചു എന്നാ. അതായത് ശരീരം മരവിച്ചു പോയി, വിറങ്ങലിച്ചു പോയി. ശരീരം വിറങ്ങലിച്ചു പോയി, ഈ ശരീരത്തിനെ കൊണ്ടുപോയി ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിച്ചു കളയുന്നു. ശരീരം കത്തിച്ചു കളഞ്ഞാൽ ശ്മശാനത്തിൽ കൊണ്ടുപോയി എരിച്ചു കളയുമ്പോ ശരീരം പൂർണമായി കത്തിച്ചാരമാവുമ്പോ ഞാൻ ഇല്ലാതാവുന്നുണ്ടോ? ഈ ശരീരം എരിഞ്ഞടങ്ങുന്നു, ശരീരം കത്തി എരിഞ്ഞ് ഇല്ലാതാവുമ്പോ ഞാൻ ഇല്ലാതാവുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉള്ളിൽ ഉദിച്ചു. കൃപയാണ് ആ ചോദ്യമേ, ആ ചോദ്യമാണ് കൃപ, ഗുരുകൃപ എന്ന് പറയുന്നത്. ഈ ശരീരം മുഴുവൻ അഗ്നിക്കരയാവുമ്പോ ഈ ശരീരമാണോ ഞാൻ? ശരീരത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി എന്റെ വ്യക്തിത്വത്തിന്റെ, എന്റെ കേന്ദ്രസ്ഥാനം, അനുഭവത്തിന്റെ, അനുഭൂതിയുടെ കേന്ദ്രസ്ഥാനമായ ഹൃദയത്തില് ഞാൻ 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 എന്ന തികച്ചും ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായ അനുഭൂതി പ്രകാശിക്കുന്നുണ്ട്. അപ്പൊ ഈ ശരീരം ഞാനല്ല, ശരീരം ഒരിക്കലും ഞാൻ എന്ന് പറയണില്ല. ശരീരം അഗ്നിയിൽ എരിഞ്ഞു പോയാലും ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജ്വലിക്കുന്ന ആ അഗ്നി, ഞാൻ എന്നുള്ളത് വേറെ ആയിട്ട് പ്രകാശിക്കണം. ആ ഞാൻ ആരാണ് എന്ന് ചോദിച്ച് മനസ്സ് ഉള്ളിലേക്ക് മുങ്ങി. നമ്മൾ മനസ്സ് എന്ന് പറയുന്ന ശക്തി ഉണ്ടല്ലോ, വിചാരം ചെയ്യുന്ന ശക്തി, പുറത്തുള്ള വിഷയങ്ങളൊക്കെ അന്വേഷിക്കുന്ന ശക്തി, അന്തഃകരണം. അന്തഃകരണം അതായത് കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കണു, മൂക്കുകൊണ്ട് മണക്കണു, നാക്കുകൊണ്ട് രുചിക്കണു, ത്വക്കുകൊണ്ട് സ്പർശിക്കണു, ഇതിന്റെയൊക്കെ സങ്കല്പ രൂപത്തിൽ ഉള്ളിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന അന്തഃകരണം ഒരേ മുഖമായിട്ട് ഉള്ളിൽ അന്വേഷിച്ചു, ഈ ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്ന് അന്വേഷിച്ച് ആഴ്ന്നു ഉള്ളിൽ മുങ്ങിയപ്പോ മഹർഷിയുടെ മനോഹരമായ വാക്കൽ പറഞ്ഞാൽ, ഉള്ളിരുന്ന അഗ്നി അതെടുത്ത് ശാപ്റ്റെടുത്ത്. അരുണാചലം എന്ന് പറയുന്ന അഗ്നി, അഗ്നിക്ഷേത്രമാണത്, ജ്ഞാനമാവുന്ന അഗ്നി, സ്വരൂപാഗ്നി ഈ മനസ്സിനെ എടുത്ത് ഒഴുങ്ങിക്കളഞ്ഞു എന്നാണ്. അതായത് ആ ക്ഷണത്തോടെ പൂർണമായും ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ്, ഞാൻ ബോധമാണ്, ഉണർവാണ് എന്നുള്ളത് ഇൻറ്റ്യൂട്ടീവ് ആയിട്ട് അനുഭൂതിയുടെ കണ്ണുകൊണ്ട്, അനുഭവ ചക്ഷുസ്സുകൊണ്ട് കണ്ടു. കണ്ടതോടുകൂടെ അതോടുകൂടെ സാധനയൊക്കെ അസ്തമിച്ചു. ഏകദേശം ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഉണ്ടായിരുന്നിട്ടുണ്ടാവും ഈ പ്രവൃത്തി. ഇതാണ് മഹർഷിയുടെ സാക്ഷാത്കാരത്തിന്റെ ബേസിസ്. 15 മിനിറ്റില് അവിടെ രമണ മഹർഷി ജനിച്ചു കഴിഞ്ഞു. പിന്നെ ബാഹ്യവ്യവഹാരം മുഴുവൻ മാറി. ആ 15 മിനിറ്റോടെ ആള് മാറി, വ്യവഹാരമൊക്കെ വളരെ മാറ്റം വന്നു. ആരോടും വിരോധം ഒന്നുമില്ല, ശണ്ടകൂടലില്ല. വീട്ടിലൊക്കെ ചിലപ്പോ ഏട്ടനെ ജോലി ചെയ്യിപ്പിക്കാതെ തന്നെ ചെയ്യിപ്പിച്ചാൽ ചിലപ്പോഴൊക്കെ കുറച്ചൊന്ന് വിഷമിക്കും, ഒന്ന് അമ്മയോട് ചെയ്യില്ല എന്ന് പറയും, അതൊക്കെ പോയി. എന്ത് പണി വേണമെങ്കിൽ ചെയ്തോളും, ഊണ് കൊടുത്താൽ അതിന്റെ രുചിയൊന്നും നോക്കാതെ വായിലിട്ടോളും. സ്കൂളിൽ പോയാലും 1.5 മാസം സ്കൂളിൽ പോയിട്ട് വന്നുകൊണ്ടിരുന്നു. പിന്നെയും ഈ അവസ്ഥയിൽ ഒന്നര മാസം അദ്ദേഹം സ്കൂളിൽ പോയിട്ട് വന്നുകൊണ്ടിരുന്നു. പക്ഷെ എല്ലാരും കണ്ടു ഈ മാറ്റം. ഒന്നിലും രുചിയില്ലാത്തൊരു അവസ്ഥ. വീട്ടിലെ ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കാൻ തുടങ്ങി. യോഗീശ്വരൻ വരുന്നു, ജ്ഞാനി വരുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. പക്ഷെ ഒന്നും ശ്രദ്ധിക്കില്ലായിരുന്നു. ഇങ്ങനെ ഒന്നര മാസത്തോളം പോയി. സ്കൂളിലെ ഇംഗ്ലീഷ് ഗ്രാമർ ഇമ്പോസിഷൻ എഴുതാൻ കൊടുത്തു അത്ര അദ്ദേഹത്തിന്. ഈ എഴുതാൻ കൊടുത്ത ടീച്ചർമാര് പലരും പിന്നീട് നമസ്കരിക്കാൻ തിരുവണ്ണാമലയ്ക്ക് വന്നിരുന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിനെ കണക്ക് പഠിപ്പിച്ച മാഷ് മഹർഷിയെ കാണാൻ തിരുവണ്ണാമലയിൽ വന്നിട്ട് കണ്ട് വായു പൊളിച്ചിങ്ങനെ നിന്നു. എന്നിട്ട് നമസ്കരിച്ചിട്ട് ചോദിച്ചു, ഭഗവാനെ ഒരു സംശയം ചോദിക്കണം. അപ്പൊ ചിരിച്ചുകൊണ്ട് മഹർഷി പറഞ്ഞു, ഓയ് ഉങ്ങ കേൾവിയെ ഭയന്നിട്ട് നാനേ അങ്ങേന്ന് ഓടി വന്നിരിക്കണം, ഇങ്ങേ വന്ന് കേൾവി കക്കറേളെ. അങ്ങയുടെ ചോദ്യത്തിനെ പേടിച്ചിട്ടാണ് ഞാൻ ഓടി വന്നതെന്നാണ്. ഇവിടെ വന്ന് ചോദ്യം ചോദിക്കണമല്ലോ. അപ്പോ ഒരു ദിവസം രണ്ടു പ്രാവശ്യ എഴുതാനുള്ളത് എഴുതി. എന്നിട്ട് ആ പുസ്തകം വലിച്ചെറിഞ്ഞിട്ട് കണ്ണടച്ച് അങ്ങനെ ആനന്ദ സമാധിയിലിരുന്നു. മനസ്സ് അങ്ങോട്ട് ഉള്ളിലേക്ക് ആഴ്ന്നു മുങ്ങി ബാഹ്യപ്രജ്ഞ ഇല്ലാതെ ഇരിക്കണം. കുറച്ചു നേരം കഴിഞ്ഞപ്പോ പുറകെ നിന്ന് ഏട്ടൻ ഇത് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഏട്ടൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉള്ള ആളിന് ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചു. അതായത് യോഗിയെ പോലെ, സ്വാമിയെ പോലെ, സന്യാസിയെ പോലെ നടക്കുന്ന ആൾക്ക് ഈ പഠിപ്പും സ്കൂളും ഇതുമൊക്കെ എന്തിനാന്ന് ചോദിച്ചു. പലവട്ടം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ദിവസം ചോദിച്ചത് ശരിക്കും ഹൃദയത്തിൽ സ്പർശിച്ചു. ശരിയാണ്, ഇനി ഞാൻ എന്തിനും ഇവിടെ ഇരിക്കണം. അതോടെ സ്കൂളിൽ പോക്കും ഇതിന്റെ ഒക്കെ ചിന്തയൊക്കെ അവസാനിച്ചു. എഴുന്നേറ്റു, എവിടേക്കാ പോണ്ടത്? ഉള്ളിൽ ഉടനെ ആജ്ഞയും വന്നു, അരുണാചലം. എങ്ങനെ പോവും അതൊക്കെ ഒന്ന് നോക്കി തീരുമാനിച്ചു. പുറപ്പെടുമ്പോ കയ്യിൽ പൈസ ഒന്നുമില്ല, എങ്ങോട്ട് പോണമെന്നൊന്നും അറിയില്ല. ഏട്ടൻ പറഞ്ഞു, പോകുമ്പോ ചുവട്ടിൽ, എവിടേക്കാ പോണ? സ്കൂളിലേക്കാണെങ്കിൽ അമ്മയുടെ അടുത്തുനിന്ന് ഒരു 5 രൂപയോ വാങ്ങിച്ച് എന്റെ ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞു. ചുവട്ടിൽ പോയപ്പോ അമ്മ പൈസ കൊടുക്കുകയും ചെയ്തു. അതിൽ 3 രൂപ കയ്യിലെടുത്തിട്ട് 2 രൂപ അവിടെ തന്നെ വെച്ചൊരു കത്തെഴുതി, ഞാൻ എന്റെ അച്ഛന്റെ ആജ്ഞ അനുസരിച്ച് അവിടുത്തെ തേടി പോകുന്നു. ഞാൻ എന്നാണ് തുടങ്ങുന്നത്. 2 ലൈൻ, ഇത് ഒരു നല്ല കാര്യത്തിനായിട്ടാണ് പോണത്, ഇതിനെ അന്വേഷിച്ച് നിങ്ങൾ വിഷമിക്കണ്ടാം. ബാക്കി 2 രൂപ ഇതിനോട് വെച്ചിട്ടുണ്ട്, ഫീസ് അടച്ചിട്ടില്ല എന്ന് എഴുതി ഒപ്പ് ഇടേണ്ട സ്ഥാനത്ത് ഒരു ലൈൻ മാത്രം. ഒപ്പിടാനുള്ള ആളില്ല. അതിനുശേഷം അദ്ദേഹം ഒപ്പിട്ടിട്ടുമില്ല, പേരെഴുതിയിട്ടുമില്ല, പൈസ കൈകൊണ്ട് തൊട്ടിട്ടുമില്ല. ആ എഴുത്ത് ഇപ്പോഴും ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ആ കത്ത്. ആ കത്ത് എഴുതി വെച്ചു, പുറപ്പെട്ടു. ഇത്രയും ഭാഗമാണ് അരുണാചലത്തിലേക്ക്, തിരുവണ്ണാമലയിലേക്ക് വരുന്നതിന് മുമ്പ് നടന്ന ഭാഗം. ബാക്കി യാത്രയൊന്നും നമ്മളിവിടെ പറയണത് പ്രസക്തമല്ല. മഹർഷിയുടെ ജീവചരിത്രം നമ്മൾ തന്നെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. കഴിയുന്നതും ഈ 9-ാം തീയതിക്ക് മുമ്പ് അത് പ്രിന്റിൽ വന്നാൽ, DC ബുക്സ് കറണ്ട് ബുക്സ് ആണ് പബ്ലിഷ്, ഇവിടെ വെച്ച് തന്നെ പ്രകാശിപ്പിക്കാന്ന് വിചാരിക്കുക. അപ്പൊ അതിലൊക്കെ അത് വിസ്താരമായിട്ട് പറയണം. തിരുവണ്ണാമലയ്ക്ക് വരുമ്പോൾ ഇത്രയും ഭാഗമാണ്. അദ്ദേഹം തന്നെ പറയുന്നു, അദ്ദേഹത്തിന് ഉണ്ടായ ആന്തരികമായ ദീക്ഷ മുഴുവൻ ഈ മരണാനുഭവത്തിന് ശേഷം അറുകുറും അമയം അരുണാചലം തന്നെ പിടിച്ചു വലിച്ചു എന്നാണ്. തിരുവണ്ണാമലയ്ക്ക് ഭ്രാന്തനെ പോലെ ഓടി വന്നു 17 വയസ്സുള്ള ആ കുട്ടി. അമയം ഇത് അചലമാക്കണ്ടേൻ, അദ്ദേഹം പറയണത്, ഞാൻ ഒരു അത്ഭുത പർവ്വതത്തിനെ കണ്ടു. ഞാന് ഘനീഭൂതമായ ചിത്സ്വരൂപം, ഈ പർവ്വതം എവിടെയെങ്കിലും പക്വമായ ഒരു ജീവൻ ഉണ്ടെങ്കിൽ ആ ജീവനെ പിടിച്ച് തന്റെ അടുത്തേക്ക് വലിക്കണം, വലിച്ചിട്ട് തന്നെ പോലെ ചലിക്കാത്ത വസ്തുവാക്കി നിർത്തണമെന്നാണ്. അരുണാചലം തന്നെ അവിടുന്ന് പിടിച്ചു വലിച്ചു. കാണുമ്പോ വെറും ജഡപർവ്വതം പോലെ, അറിവരും ഗിരിയന അമർത്തരും. അടുത്തു വന്നപ്പോഴോ അചലമാക്കണ്ടേൻ, എന്റെ ചിത്തം നിശ്ചലമായിട്ട് നിന്നു. പ്രപഞ്ചം മുഴുവൻ, അനുഭൂതി മണ്ഡലം മുഴുവൻ നിശ്ചലമായിട്ട് നിന്നു. പക്ഷെ കണ്ടേൻ എന്ന് പറഞ്ഞു അല്ലെ. ഉടനെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടായി, അത്രേ കണ്ടവൻ യവൻ എന്ന കരുത്തിനുൾനാട്. ഈ കണ്ടവൻ ആരാണ്? കണ്ടു എന്ന് പറഞ്ഞല്ലോ, ഈ കണ്ട ആളാരാണ് എന്ന് അരുണാചലം ചോദിച്ചു അത്രേ. ഇതൊക്കെ ആന്തരികമായി ആത്മാ തന്നെ ഗുരു, ഉള്ളിന്നുള്ള ചോദ്യങ്ങളാണ്. ഈ കണ്ട ആളാരാണ് എന്ന് ചോദിച്ചതും, കണ്ടവൻ ഇന്ദ്രിട നിന്ദ്രത് കണ്ടേൻ, കണ്ട ആൾ അവിടെ ഇല്ലാതായി. കണ്ടു എന്ന് പറയാൻ ഒരാൾ അവിടെ ഇല്ല. കണ്ടനങ്കിന്ദ്രിട കരുത്തെഴവില്ലേ, ഞാൻ കണ്ടു എന്ന് പറയാൻ ഒരു അഹങ്കാരം ഉദിച്ചില്ല, ഞാൻ കണ്ടില്ല എന്ന് പറയാനും ഒരു അഹങ്കാരം ഉദിച്ചില്ല. അവിടെ ആത്മാ മാത്രം പ്രകാശിക്കുന്ന സ്ഥിതി, പൂർണ്ണ അനുഭൂതി നിഷ്ഠ. ഇതിനുശേഷം 54 വർഷം തിരുവണ്ണാമലയിൽ ഉണ്ടായിരുന്നു മഹർഷി. കൗപീനം അത്ര ധാരിയായി, ചെരുപ്പിട്ടില്ല, ഒരു വാഹനത്തിൽ കയറിയില്ല, ആ സ്ഥലം വിട്ട് എവിടെയും പോയില്ല. പ്രത്യേകിച്ചൊരു പ്രസംഗമോ പ്രത്യേകിച്ചൊരു പുസ്തക രചനയോ ഒന്നും ഉണ്ടായില്ല. സൈലന്റ് ആയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ആത്മതത്വം പ്രപഞ്ചം മുഴുവൻ തീ പടർന്നു പിടിക്കണ പോലെ പിടിച്ചു. ഒന്നും നമ്മളെ ഭഗവാൻ നമ്മളിലൂടെ ഈ വിദ്യ പ്രകാശിപ്പിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല, നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല, ചുമ്മാ ഇരുന്നാൽ മതി, നടക്കും. അല്ലാതെ നമ്മൾ പ്രചരിപ്പിക്കണമെന്ന് വിചാരിച്ചതുകൊണ്ട് ഒന്നും സാധ്യമല്ല. ഇത് നല്ലവണ്ണം മഹർഷിക്കറിയാം. ഇതിലൊരു പാട്ടിൽ പറയുന്നുണ്ട്, ജഗത്തിൽ തന്മയം തഴയ്ക്ക് തൻപദം എനക്ക് തന്തനൻ. ജഗത്തിൽ മുഴുവൻ ഈ ആത്മവിദ്യ പ്രചരിക്കാനായിട്ട് തന്റെ പദം എനിക്ക് തന്നു എന്നാണ്, എന്നെ പിടിച്ചവിടെ ഇരുത്തി. അപ്പോ തന്റെ മിഷൻ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം നല്ലവണ്ണം. പക്ഷെ ഒന്നും പ്രവർത്തിക്കാനില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. 54 വർഷം അവിടെ ഇരുന്നു. അതിന്റെ ഇടയിൽ പലരും ചോദിച്ച ചോദ്യങ്ങളൊക്കെ പുസ്തക രൂപങ്ങളിൽ വന്നു അദ്ദേഹത്തിനോട്. ഏകദേശം ഒരു 1896 മഹർഷി വന്നത്. ആ വർഷമാണ് വിവേകാനന്ദ സ്വാമികൾ ഷിക്കാഗോ പ്രസംഗവും ഒക്കെ കഴിഞ്ഞ് ഇന്ത്യയിൽ ദിഗ്വിജയം പോലെ തിരിച്ചു വരുന്ന വർഷം. ഏകദേശം അതേ മാസം സെപ്റ്റംബർ മാസം, ആ സെപ്റ്റംബർ മാസത്തിൽ തന്നെയാണ് മഹർഷി തിരുവണ്ണാമലയിൽ കാലുവെച്ചത്. സെപ്റ്റംബർ മാസം 1st ഒക്കെ ഒരു ഇന്ത്യ ഈ ഭാരതത്തിന്റെ ഒരു ഡെസ്റ്റിനി അതിന്റെ പുറകിൽ പ്രവർത്തിക്കണ പോലെ തോന്നുന്നു. എല്ലാം ഏകദേശം ആ സമയത്താണ് അദ്ദേഹം അദ്വൈത വേദാന്തത്തിന് ഒരു റാഷണൽ ഫൗണ്ടേഷൻ ഇട്ടുകൊടുത്തു. അതിനൊരു എക്സ്പീരിയൻഷ്യൽ ഫൗണ്ടേഷൻ ഇടാനായിട്ടുള്ള പുറപ്പാട് ആ ശക്തി പുറകെ ചെയ്തു.